إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. سهودر قال الله إن أنقره قال يتوم سرتما يا نقرهم أولما مسلمين لاكي النذر. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. إننا نينغل ودين نيان نينغل كبورتيا كتان نريكونو يندانو قرهم نيان نينغل كسامبور لما كتان نريكونو. ورضيت لكم الإسلام دينا، إسلام دينا إمدما نيان نينغل كتربتي پتو تان نريكونو. أغاش بهمي قلو رب رب العالمين അവൻ തൃപ്തിപ്പെട്ട ദീനിൽ ആയിരിക്കുക എന്നതിനേക്കാൾ വലിയ അനുഗ്രഹം മറ്റെന്തുണ്ട്? സഹോദരങ്ങളെ, ഈ ദീനിലൂടെ മാത്രമാണ് അല്ലാഹുവിനോടുള്ള ബാധ്യതയും സൃഷ്ടികളോടുള്ള ബാധ്യതകളും ഒരുപോലെ പൂർത്തീകരിക്കപ്പെടുക. ഈ ദീനല്ലാത്ത മറ്റൊന്നും അല്ലാഹുവിങ്കൽ സ്വീകാര്യമല്ല. വമയ്യ ബിതഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫല യുഖ്ബല മിൻ വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ. ആരെങ്കിലും ഇസ്ലാമല്ലാത്തതിനെ ദീനായി അന്വേഷിച്ചാൽ, തേടിപ്പോയാൽ, ഫലൈ യുഖ്ബല മിൻ, ഒരിക്കലും അവരിൽ നിന്നത് സ്വീകരിക്കപ്പെടുകയില്ല. വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ, നാളെ പരലോകത്തവൻ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിങ്കൽ ദീൻ എന്നാൽ ഇസ്ലാമാണ്. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വതആല അവനോടുള്ള ബാധ്യത എന്ത്? അവന്റെ പടപ്പുകളായ നമ്മുടെ സഹജീവികളോടുള്ള ബാധ്യത എന്ത് എന്ന് നമ്മെ അള്ളാഹുവിന്റെ ദീനിലൂടെ പഠിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ മറ്റുള്ള മനുഷ്യരാൽ അവരുടെ ബുദ്ധിയിൽ ഉദിച്ച ആശയങ്ങളിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹു അവതരിപ്പിച്ച ദീനായിരുന്നു, പക്ഷേ ആളുകൾ അതിൽ പലതും കടത്തിക്കൂട്ടി, അവരുടെ സ്വാഭിപ്രായങ്ങൾ പലതും അതിൽ കൂട്ടിച്ചേർത്തു, അങ്ങനെയുള്ള ദീനുകളിലേക്ക് ആശയങ്ങളിലേക്ക് നോക്കൂ. എന്താണ് റബ്ബിനോടുള്ള ബാധ്യത? എന്നെ സൃഷ്ടിച്ച എന്റെ ഖാലിഖായ റബ്ബിനോട് എന്റെ ബാധ്യത എന്ത്? അതറിയാത്ത ആളുകൾ പടപ്പുകളോടുള്ള ബാധ്യത എന്ത്? അവരുമായുള്ള ഇടപാടുകളിൽ പാലിക്കേണ്ട നിയമങ്ങൾ എന്ത്? ഇതൊന്നും അറിയാത്ത ആളുകൾ എത്ര വലിയ ഇരുട്ടിലാണ് അവർ കഴിയുന്നത്. എന്നാൽ മുസ്ലിമീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ചിരിക്കുന്നു. അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനദ്ദുലുമാത്തി ഇലൻ നൂർ. അല്ലാഹുവാണ് മുഅ്മിനീങ്ങളുടെ രക്ഷാധികാരി. അവരെ അവൻ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. ഈ തരത്തിൽ റബ്ബ് സുബ്ഹാനഹു വതആല അവനോടുള്ള ബാധ്യതയും അവന്റെ പടപ്പുകളോടുള്ള ബാധ്യതയും ധാരാളമായി വിവരിച്ചത് അവന്റെ കിതാബിൽ നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നമുക്ക് കാണാം. അങ്ങനെ വിവരിക്കപ്പെട്ട, ചുരുക്കി എന്നാൽ ആ ചുരുക്കി വിവരിച്ചതിൽ മഹത്തരമായ ഏറെ വിശദീകരിക്കാൻ പോകുന്ന കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ് സൂറത്തുന്നിസയിലെ 36-ാമത്തെ ആയത്ത്. പണ്ഡിതന്മാർ പത്ത് ബാധ്യതകൾ, പത്ത് കടമകൾ, പത്തു കൂട്ടരോടുള്ള നമ്മുടെ ബാധ്യതകൾ വിവരിക്കുന്ന ആയത്ത് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ കിതാബിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെ, ശ്രദ്ധിച്ചു കേൾക്കുക. വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈആ വബിൽ വാലിദൈന ഇഹ്സാന വബിദിൽ ഖുർബ വൽയതാമ വൽമസാകീൻ വൽജാരി ദിൽ ഖുർബ والجار الجنب والصاحب بالجنب وابن السبيل وما ملكت ايمانكم ان الله لا يحب من كان مختالا فخورا പത്തു കൂട്ടരോടുള്ള ബാധ്യത, അല്ലാഹു സുബ്ഹാനഹു വതആലയോടുള്ള ബാധ്യത കഴിഞ്ഞാൽ പിന്നീട് പടപ്പുകളിൽപ്പെട്ട ഒൻപത് കൂട്ടരോടുള്ള ബാധ്യത അല്ലാഹു സുബ്ഹാനഹു വതആല ഇദാ ഈ ആയത്തിലൂടെ വിവരിക്കുന്നു. വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈആ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക. ولا تشركوا به شيئا അവനിൽ യാതൊന്നിനെയും നിങ്ങൾ പങ്കുചേർത്തുകൂടാ, ഒന്നിനെയും നിങ്ങൾ അല്ലാഹുവിന്റെ പങ്കാളികളാക്കിക്കൂടാ. ഇതാണ് സഹോദരങ്ങളെ നമുക്കുള്ള ബാധ്യതകളിൽ അല്ല, ഓരോ മനുഷ്യനുമുള്ള ബാധ്യതകളിൽ ഒന്നാമത്തെ ബാധ്യത അവന്റെ റബ്ബിനോടുള്ള ബാധ്യതയാണ്, അല്ലാഹുവിനോടുള്ള അവന്റെ കടമയാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുള്ളതുപോലെ, അതദരി മാ ഹഖുല്ലാഹി അലൽ ഇബാദ് വമാ ഹഖുൽ ഇബാദി അലല്ലാഹ്. വമുആദ് നിനക്കറിയുമോ എന്താണ് പടപ്പുകൾക്ക് അല്ലാഹുവിനോടുള്ള ബാധ്യതയെന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പഠിപ്പിച്ചത് എന്താണ്? അയ്യഅബുദൂഹു വലാ യുശ്രികു ബിഹി ശൈആ, അല്ലാഹുവിനോടുള്ള അവരുടെ ബാധ്യത അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുക എന്നതാണ്. അതാണ് ഒന്നാമത്തെ ബാധ്യത. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് അത് നീ നിന്റെ ജീവിതത്തിൽ പുലർത്തുക, നിന്റെ ജീവിതം അതിന് സാക്ഷിയായിരിക്കുക. അതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റേത് വാക്കുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന വാക്യത്തെക്കാൾ ശ്രേഷ്ഠമായ മറ്റേത് വാക്യമുണ്ട്? അതാണ് രക്ഷയുടെ കലിമ. അത് നീ പൂർത്തീകരിച്ചാലാണ് നീ രക്ഷപ്പെടുക. അത് മുഖേനയാണ് മുസ്ലിമിനെയും കാഫിറിനെയും അല്ലാഹു വേർതിരിച്ചിട്ടുള്ളത്. അല്ലാഹു നമ്മെ പടച്ചിട്ടുള്ളത് അതിനുവേണ്ടിയാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ, ജിന്ന വർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലാ ലിയഅബുദൂൻ, എന്നെ അവർ ആരാധിക്കുന്നതിനു വേണ്ടിയല്ലാതെ. അല്ലാഹു അവന്റെ മുഴുവൻ കിതാബുകളും അവതരിപ്പിച്ചത്, അല്ലാഹു അവന്റെ മുഴുവൻ റസൂലുകളെയും നിയോഗിച്ചത് ഇതാ ഈ കലിമത്തിനു വേണ്ടിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന ആ വാക്കിനു വേണ്ടി. ഓ സഹോദര, നീ പറയുന്ന, നീ ആവർത്തിക്കുന്ന, നീ ആവർത്തിച്ച് കേൾക്കുന്ന ആ കലിമത്തിനെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന്റെ ഉച്ചാരണത്തിലെ പ്രത്യേകതകൾ തന്നെ നിങ്ങൾ നോക്കൂ. അതെല്ലാം നമ്മുടെ ജൗഫിൽ നിന്ന്, വായയുടെ അകത്തു നിന്ന് വരേണ്ട അക്ഷരങ്ങൾ മാത്രമേ അതിലുള്ളൂ. ചുണ്ടുകൊണ്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ ഒന്നും അതിലില്ല. അത് ഉള്ളിൽ നിന്ന് വരേണ്ടത്, അതെ, അത് ഉള്ളിൽ നിന്ന് വരേണ്ടത് തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിന്റെ ഉള്ളിൽ നിന്ന് വരണം. നിന്റെ കൽബിൽ അല്ലാഹുവിന് സമന്മാരെ ആരെയും നീ സങ്കല്പിച്ചുണ്ടാക്കരുത്. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവുകൊണ്ട് പറയുകയും എന്നിട്ട് നിന്റെ പ്രയാസങ്ങൾക്കും നിന്റെ ആഗ്രഹങ്ങൾക്കും നിന്റെ സങ്കടങ്ങൾക്കും അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുകയും ചെയ്താൽ നിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവർത്തിക്കുന്ന പലരും, എന്നാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കാത്ത പലരും ചെയ്യുന്നതുപോലെ അവരത് നാവുകൊണ്ട് പറയുന്നു. എന്നാൽ അവരത് അല്ലാഹുവിന്റെ അമ്പിയാക്കളെ വിളിച്ചു തേടുന്നു, റബ്ബിന്റെ നബിമാരെ വിളിച്ചു തേടുന്നു, ഔലിയായിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകണമെങ്കിൽ നീ ഇബാദത്തുകൾ മുഴുവൻ അല്ലാഹുവിന് മാത്രമാക്കേണ്ടതുണ്ട്. ആ കലിമത്തൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിടാനും എളുപ്പമാണ്. നീ അത് ഉച്ചരിക്കുമ്പോൾ നിന്റെ അടുത്തുള്ളവർക്ക് പോലും ഒരുപക്ഷെ മനസ്സിലാകണമെന്നില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ അത് ഉള്ളിൽ നിന്ന് വരേണ്ട അക്ഷരങ്ങളെ അതിലുള്ളൂ. അതുകൊണ്ട് ഒരുവന് വേണമെങ്കിൽ അവന്റെ ചുണ്ട് ചലിപ്പിക്കാതെ അത് ചൊല്ലാൻ സാധിക്കും. ആ കലിമത്ത് എഴുതിയാൽ അതിൽ പുള്ളികൾ കാണാൻ സാധ്യമല്ല, അതിൽ കുത്തുകൾ കാണാൻ സാധ്യമല്ല, അതെ, യാതൊരു പുഴുക്കുത്തുകളും അതിലില്ല. അങ്ങനെ ഒരു കുത്തുമില്ലാത്ത, ഷിർക്കിന്റെ ഒരു കറയുമില്ലാതെയായിരിക്കണം നിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് നാവിലൂടെ വരേണ്ടത്. അതുപോലെ സഹോദരങ്ങളെ, ആ ആശയം സ്വീകരിച്ചാൽ ഒരുവന്റെ ഹൃദയത്തിൽ നിന്ന് പ്രയാസങ്ങൾ, അവൻ പടപ്പുകളുടെ മേൽ വെച്ചിട്ടുള്ള അവലംബങ്ങൾ, അവന്റെ ചുമലിൽ പൗരോഹിത്യം ചാർത്തിയിട്ടുള്ള ചങ്ങലക്കെട്ടുകൾ, ജനങ്ങളുണ്ടാക്കിയ മാമൂലുകളുടെ ഭാണ്ഡങ്ങൾ അതെല്ലാം ഇറങ്ങിപ്പോകുന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് നീ സാക്ഷാത്കരിച്ചാൽ. കാരണം പിന്നെ നിനക്ക് റബ്ബിനു വേണ്ടിയല്ലാതെ ജീവിക്കേണ്ട ആവശ്യമില്ല. നിന്റെ ഇലാഹ് അല്ലാഹു മാത്രമാണ്. അവന്റെ മുന്നിലല്ലാതെ നിനക്ക് സുജൂദ് ചെയ്യേണ്ടതില്ല. അല്ലാഹു അല്ലാത്ത ഒരാളുടെ മുന്നിലും നീ തലകുനിക്കേണ്ടതില്ല. എത്ര ഇസ്സത്തുള്ളവനാണ് മുസ്ലിം, എത്ര അന്തസ്സോടെയാണ് ഒരു മുഅ്മിൻ ജീവിക്കുന്നത്. അവൻ അല്ലാഹുവിന്റെ അടിമകളുടെ അടിമയല്ല, അവൻ അല്ലാഹുവിന്റെ അടിമയാണ്. എല്ലാ അടിമകളുടെയും പടപ്പുകളുടെയും ഉടമസ്ഥനായ റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ മാത്രം അടിമയാണ്. അവനനുസരിക്കുക ബാധ്യതയായിട്ടുള്ളത് അല്ലാഹു നിയോഗിച്ചയച്ച മുഹമ്മദുൻ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രമാണ്. നബിയെ അല്ലാതെ മറ്റൊരാളെയും അനുസരിക്കുക നിർബന്ധമല്ല. ബാക്കി എല്ലാവരോടുമുള്ള അനുസരണ അതാരാകട്ടെ, അവരോടുള്ള അനുസരണ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനനുസരിച്ച് മാത്രമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരായി ഒരു മഖ്ലൂഖിനെയും അനുസരിക്കേണ്ട നിർബന്ധ ബാധ്യത ഒരു മുസ്ലിമിനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുസരണയോട് യോജിച്ചാൽ മാത്രമാണ് ഒരു മുസ്ലിം മറ്റുള്ള പടപ്പുകളെ അനുസരിക്കേണ്ടതുള്ളൂ. സഹോദരങ്ങളെ നോക്കൂ, അതുകൊണ്ട് ഇതാണ് ഒന്നാമത്തെ ബാധ്യത. അതുണ്ടായാലല്ലാതെ അല്ലാഹുവിങ്കിൽ യാതൊരു അമലും സ്വീകരിക്കപ്പെടുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരുവൻ സ്വീകരിച്ചില്ലെങ്കിൽ, ഇസ്ലാമിന്റെ ആളായില്ലെങ്കിൽ, അവൻ മുസ്ലിമായില്ലെങ്കിൽ, അല്ലാഹുവിലും അവൻ വിശ്വസിക്കേണ്ട മറ്റു കാര്യങ്ങളിലും അവൻ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവൻ എന്ത് സൽപ്രവർത്തനം ചെയ്തിട്ടും കാര്യമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. ഇബ്നു ജുദാൻ എന്നു പേരുള്ള ആയിഷ റളിയല്ലാഹു അൻഹയുടെ കുടുംബ പരമ്പരയിൽ മുമ്പ് ജാഹിലിയത്തിൽ ജീവിച്ചിരുന്ന ഒരാളെക്കുറിച്ച് അയാൾ ധാരാളം നന്മകൾ പ്രവർത്തിച്ചിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഇബ്നു ജുദാൻ كان في الجاهليه يصل الرحم ويطعم المسكين. اللهم رسوله ابن جدعان ജാഹിലിയത്തിൽ കുടുംബ ബന്ധം ചേർക്കുമായിരുന്നു, അതുപോലെ സാധുക്കൾക്ക് ഭക്ഷണം നൽകുമായിരുന്നു. ഫഹൽ ذاك نافع, അയാൾക്ക് അതുകൊണ്ട് വല്ല ഉപകാരവും ലഭിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ ينفع, അയാൾക്ക് ഉപകാരപ്പെടുകയില്ല. إِنَّهُ لَمْ يَقُلْ يَوْمًا رَبِّ اغْفِرْ لِي خَطِيئَتِي يَوْمَ الدِّينِ. കാരണം അയാൾ തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല, എന്റെ റബ്ബേ, യൗമുദ്ദീനിൽ, അന്ത്യനാളിൽ പ്രതിഫലം നീ നൽകുന്ന നാളിൽ നീ എന്റെ തെറ്റുകൾ നീ പൊറുത്തു നൽകണമേ. അവൻ പരലോകത്തിൽ വിശ്വസിച്ചിട്ടില്ല. അവൻ അല്ലാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്ത് ഇസ്ലാമിൽ വിശ്വസിച്ച് അല്ലാഹു നിയോഗിച്ച നബിമാരിൽ വിശ്വസിച്ച് ഇസ്ലാമിന്റെ ആളായിരുന്നില്ല. നോക്കൂ, ഈ കാര്യം റബ്ബിനോടുള്ള ബാധ്യത ഒരുവൻ ശരിയാക്കിയിട്ടില്ലെങ്കിൽ, അല്ലാഹുവിന്റെ ദീനിലേക്ക് അവൻ കടന്നു വന്നില്ലെങ്കിൽ യാതൊരു നന്മയും അവന് പ്രയോജനപ്പെടുകയില്ല. വഖദിംനാ ഇലാ മാ ആമിലു മിൻ ആമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ, അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളിലേക്ക് നാം ചെല്ലും, നാം അത് പാറിപ്പോയ ധൂളികൾ കണക്കിയാക്കി തീർക്കും. വൈകുന്നേരം സൂര്യന് നേരെ നോക്കിയാൽ നമുക്ക് കാണാം ഇങ്ങനെ പൊടിപടലങ്ങൾ, അതുപോലെ അല്ലാഹു ആക്കി തീർക്കും. പരലോകത്തത് യാതൊരു ഫലവും ചെയ്യുകയില്ല. എന്നാൽ അവർ വല്ല നന്മകളും ചെയ്തിട്ടുണ്ടോ? അതിനുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഈ ലോകത്ത് വെച്ച് തന്നെ നൽകും. പരലോകത്ത് ഒരു ഓഹരിയും അവർക്ക് കാണാൻ സാധിക്കുകയില്ല. നഊദുബില്ലാ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ബാധ്യതക്കെതിരായി ആര് നമ്മോട് കൽപ്പിച്ചാലും അവരെ അനുസരിക്കേണ്ടതില്ല. അല്ലാഹുവിനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ അവൻ തൊട്ടുടനെ പഠിപ്പിച്ചത് മാതാപിതാക്കളോടുള്ള ബാധ്യതയാണ്. എന്നാൽ അവർ പോലും അല്ലാഹുവിനെതിരായ ഒരു കാര്യം നിന്നോട് കൽപ്പിച്ചാൽ എതിരനുസരിക്കാൻ പാടില്ല. അതിലൊന്നാമത്തെ കാര്യം അല്ലാഹുവിൽ പങ്കുചേർക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതഉഹുമാ. ആ രണ്ടുപേർ മാതാപിതാക്കൾ യാതൊരു അറിവും നിനക്കില്ലാത്ത വിഷയത്തിൽ എന്നിൽ പങ്കുചേർക്കാൻ ശിർക്ക് ചെയ്യാൻ അവർ കൽപ്പിച്ചാൽ ഫലാ തുതഉഹുമാ, അവരെ നീ അനുസരിക്കാൻ പാടില്ല. ഉമ്മ പറയുകയാണ് അല്ലെങ്കിൽ ഉപ്പ പറയുകയാണ് മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ വല്ലതും നേർച്ചയാക്കാൻ, അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ചയർപ്പിക്കപ്പെടുന്ന ഷിർക്കിന്റെ കേന്ദ്രങ്ങളിൽ വല്ലതും കൊണ്ടുപോയി കൊടുക്കാൻ, റബ്ബല്ലാത്തവരെ വിളിച്ചു നേടുന്ന വരികൾ ഉൾക്കൊള്ളുന്ന മൗലിദുകളും റാത്തീബുകളും ചൊല്ലാൻ മാതാപിതാക്കൾ കൽപ്പിക്കുകയാണ്, അനുസരിച്ചുകൂടാ.
അനുസരിക്കാൻ പാടില്ല. ലതാഅത്തു ലിമഖ്ലൂഖിൻ ഫീ മാസിയത്തിൽ ഖാലിഖ്, ഖാലിഖായ സ്രഷ്ടാവായ റബ്ബിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഒരു മഖ്ലൂഖിനും അനുസരണമില്ല. പടപ്പുകൾ അവൻ ആരാകട്ടെ, ഉമ്മയും ഉപ്പയും പറഞ്ഞാൽ കേൾക്കാൻ പാടില്ല എന്നാണെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യം എന്തായിരിക്കും? അത്രയും വലുതാണ് സഹോദരങ്ങളെ റബ്ബിനോടുള്ള ബാധ്യത. അള്ളാഹുവിനോടുള്ള നിന്റെ കടമ അത്രയും വലുതാണ്. അതിലൊന്നാമത്തെ ബാധ്യത നീ അവനെ മാത്രമേ ഇബാദത്ത് ചെയ്യുക എന്നതാണ്. സഹോദരങ്ങളെ, ഈ ശ്രേഷ്ഠമായ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ബാധ്യത, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക, ഇഹ്സാൻ ചെയ്യുക എന്നാണ്. നീ അവരോട് നല്ലത് പറയുക, നല്ല വാക്ക് സംസാരിക്കുക, നീ അവരെ വിരട്ടാതിരിക്കുക, അവരോടൊച്ചയിടാതിരിക്കുക, അതുപോലെ നീ അവർക്ക് നല്ലത് ചെയ്തു കൊടുക്കുക, നീ അവരുടെ കൽപ്പനകൾ അനുസരിക്കുക, അവരുടെ വിലക്കുകൾ നീ ഉപേക്ഷിക്കുക, അവർക്ക് നീ ചെലവിന് നൽകുക, അവരെ നീ ആദരിക്കുക, അവരുടെ സ്നേഹജനങ്ങൾ, അവരുടെ ബന്ധുക്കൾ, അവരെ നീ ആദരിക്കുക. നിനക്ക് ചില ബന്ധങ്ങളുണ്ടാകും ഈ മാതാപിതാക്കൾ വഴിക്ക് മാത്രമുള്ള ബന്ധുക്കൾ, അവരാണ് ആ ബന്ധത്തിന് കാരണക്കാർ. ഉമ്മയുടെ ഉമ്മ, ഉമ്മയുടെ സഹോദരി, അതുപോലെ പിതാവിന്റെ, അവരുടെ ബന്ധുക്കൾ, അവർ വഴിക്കുള്ള നിന്റെ ബന്ധുജനങ്ങൾ, അവരുമായുള്ള ബന്ധം നീ ചേർക്കുക. നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നീ ദുആ ചെയ്യുക, അവരോടുള്ള ബാധ്യതകളാണ്. അവരോട് ഇഹ്സാൻ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചു. സഹോദരങ്ങളെ നോക്കൂ, അല്ലാഹുവിനോടുള്ള ബാധ്യത പറഞ്ഞതിന്റെ തൊട്ടുടനെയാണ് അവരോടുള്ള ബാധ്യത പറഞ്ഞത്. അപ്പോൾ അതിന്റെ ഗൌരവം എത്രയാണ് എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആയത്തിൽ ശിർക്ക് ചെയ്യാൻ കൽപ്പിക്കുന്ന മാതാപിതാക്കൾ അവരനുസരിക്കരുത്, അനുസരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ തൊട്ടുടനെ അല്ലാഹു പറഞ്ഞതെന്താ? വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, നീ അവരോട് ദുനിയാവിൽ നല്ല നിലക്ക് വർത്തിക്കുക. ചിന്തിച്ചു നോക്കണം, ഉമ്മയും ഉപ്പയും ശിർക്ക് ചെയ്യുന്നവരാണ് എന്നല്ല അല്ലാഹു പറഞ്ഞത്. ശിർക്ക് ചെയ്യുക മാത്രമല്ല, ശിർക്ക് ചെയ്യാൻ അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യം ചെയ്യാൻ, അല്ലാഹു പൊറുക്കാത്ത, നരകം ശാശ്വതമാക്കുന്ന കാര്യം ചെയ്യാൻ സ്വന്തം മക്കളെ നിർബന്ധിക്കുന്ന മാതാപിതാക്കളാണ് അവർ. അപ്പോൾ അതിന്റെ ഗൗരവം എത്രയാണ്? അല്ലാഹുവിൽ അവർ എത്ര വലിയ പാപികളാണ് എന്നിട്ട് പോലും അല്ലാഹു പറയുകയാണ്, വസാഹിബുഹുമ ഫിദ്ദുനിയ മഅറൂഫ, നീ അവരോട് ദുനിയാവിൽ നല്ല നിലക്ക് വർത്തിക്കുക, നല്ല രൂപത്തിൽ പെരുമാറുക. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കൂ, അപ്പോൾ അവരോടുള്ള ബാധ്യത എത്ര വലുതാണ്. അല്ലാഹുവിന്റെ തൃപ്തി അവരുടെ തൃപ്തിയിലാണ്, അല്ലാഹുവിന്റെ കോപം അവരോടുള്ള കോപത്തിലാണ്. അവരോട് ഇഹ്സാൻ ചെയ്യാൻ അല്ലാഹു പറഞ്ഞു. ഇഹ്സാനിന് വിപരീതമായ രണ്ട് കാര്യങ്ങളുണ്ട്. ഇഹ്സാൻ എന്നാൽ നന്മ ചെയ്യുക, അതിന് വിപരീതമായ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നന്മ ചെയ്യാതിരിക്കുക. രണ്ടാമത്തത് അതിനേക്കാൾ വലിയ ഗൗരവപ്പെട്ടതാണ്, നന്മ ചെയ്യുന്നതിന് പകരം തിന്മ ചെയ്യുക, അവരെ ദ്രോഹിക്കുക, അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ ഒരുത്തി വെക്കുന്ന, ദുനിയാവിൽ തന്നെ നീ മരിക്കുന്നതിന് മുൻപ് തന്നെ അള്ളാഹുവിന്റെ ശിക്ഷ വരുന്ന, ആഖിറത്തിൽ അതിനേക്കാൾ വലുത് കാത്തിരിക്കുന്ന കൊടും തിന്മയാണ് അവരെ ദ്രോഹിക്കുക എന്നത്. നസ്അലുല്ലാഹ അലാഫിയ, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളോടും നമുക്ക് ബാധ്യതയുള്ളവരോടും ഏറ്റവും നന്നായി വർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മൂന്നാമത്തെ കൂട്ടർ ആരാണ്? അള്ളാഹു ഈ ആയത്തിൽ സൂചിപ്പിച്ച മൂന്നാമത്തെ ആളുകൾ ആരാണ്? വബിദിൽ ഖുർബ. അള്ളാഹു പറയുന്നു, വബിദിൽ ഖുർബ, പിന്നീട് നിന്നോട് ബന്ധമുള്ള, നിന്റെ കുടുംബ ബന്ധമുള്ള, നിന്നോട് ഏറ്റവും അടുത്ത കുടുംബ ബന്ധമുള്ളവരാരോ അവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പഠിപ്പിച്ചിട്ടുള്ളതുപോലെ, സുമ്മൽ അഖ്റബ് ഫൽ അഖ്റബ്, ഏറ്റവും അടുത്ത ബന്ധുക്കളാര് അവർ, പിന്നീട് ഏറ്റവും അടുത്ത ബന്ധുക്കളാര് അവർ, അവരെ നീ പരിഗണിക്കുക, അവരുമായുള്ള ബന്ധം നീ ചേർക്കുക, ഒരു പുഞ്ചിരി നീ അവർക്ക് മുടക്കാതിരിക്കുക. നീ പുറത്തുള്ള ആളുകളെ സഹായിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ് അവരെ സഹായിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അസ്സദഖത്തു അലൽ മിസ്കീൻ സദഖ വഅല ദിർ റഹിമി സദഖത്തു വസില. മിസ്കീനെ, നിന്റെ ബന്ധുവല്ലാത്ത ഒരു മിസ്കീനെ, സാധുവിനെ സഹായിക്കുക എന്നത് അവന് സദഖ നൽകുക എന്നത് അത് സദഖയാണ്, അതൊരു ദാനധർമ്മമാണ്. എന്നാൽ വഅല ദിർ റഹിമി സദഖത്തു വസില, എന്നാൽ നിന്റെ കുടുംബ ബന്ധമുള്ള അങ്ങനെയുള്ള ഒരാളെ നീ സഹായിക്കുകയാണെങ്കിൽ ഇയാൾക്ക് സാമ്പത്തിക സഹായം നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സദഖത്തു വസില, അത് സദഖ മാത്രമല്ല, അത് സിലത്തു കൂടിയാണ്, അത് കുടുംബ ബന്ധം ചേർക്കുക എന്ന മഹത്തായ കർമ്മം കൂടിയാണ്. അതിൽ രണ്ട് നന്മയുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന പ്രസിദ്ധമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന റഹിമ ഷജ്നതു മിനർ റഹ്മാൻ, റഹ്മാൻ എന്ന അല്ലാഹുവിന്റെ പേരിൽ നിന്ന് അല്ലാഹു പേര് കൊടുത്തിരിക്കുന്നു. റഹിം എന്നാണ് കുടുംബ ബന്ധത്തിന് പറയുക.
റഹ്മാൻ എന്ന റബ്ബിന്റെ പേരിൽ നിന്നാണ് അള്ളാഹു ആ പേര് നൽകിയിട്ടുള്ളത്. അള്ളാഹു കുടുംബ ബന്ധത്തോട് പറഞ്ഞിരിക്കുന്നു, മൻ വസലക്കി വസൽതു വമൻ ഖതഅക്കി ഖതഅ്തു, നിന്നെ ചേർത്തവനെ ഞാൻ ചേർക്കുന്നതാണ്, നിന്നെ മുറിച്ചവനെ ഞാൻ മുറിക്കുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. എത്ര ഗൗരവമാണ് സഹോദരങ്ങളെ കാര്യം, എത്ര വലിയ ബാധ്യതയാണ് നമുക്കുള്ളത്. അള്ളാഹു ഈ ദീനിൽ നിശ്ചയിച്ചിട്ടുള്ള ശ്രേഷ്ഠമായ കാര്യമാണ്, ഈ ദീനിന്റെ മഹാസിനിൽ, ഈ ദീനിന്റെ മനോഹാരിതയിൽപ്പെട്ടതാണത്. കാരണം ഓരോരുത്തരും അവന്റെ ബന്ധുക്കളെ സഹായിച്ചാൽ, ഓരോരുത്തരും അവന്റെ ബന്ധുക്കളുടെ കണ്ണീരൊപ്പാൻ നിന്നാൽ പിന്നെ ദുനിയാവിലാരുടെ പ്രയാസമാണ് ബാക്കിയുണ്ടാവുക. എത്ര നല്ല സാമൂഹ്യ വ്യവസ്ഥയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ദീനിന്റെ നന്മയും മനോഹാരിതയും എത്ര വലുതാണെന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ അടുത്ത കൂട്ടരെ പറയുന്നു, വലിയതാമ, യതീമുകളെ, അനാഥകളെ, പ്രായപൂർത്തി എത്തുന്നതിന് മുൻപ് പിതാവിനെ നഷ്ടപ്പെട്ടുപോയ കുട്ടികൾ അവരാണ് യതീമുകൾ. പ്രായപൂർത്തി എത്തുന്നതിന് മുൻപ് പിതാവിനെ നഷ്ടപ്പെട്ടുപോയ കുട്ടികൾ, അവരെ മോനെ എന്ന് വിളിക്കാൻ ആ പിതൃസഹജമായ സ്നേഹം, അത് അവരോട് പിതാവിന്റെ സ്നേഹത്തോട് ഒപ്പമില്ലെങ്കിലും അതിന്റെ അത്ര വരികയില്ലെങ്കിലും അവരെ അതുപോലൊന്ന് വിളിക്കാൻ, അവരുടെ തലയിൽ തലോടാൻ, അവർക്ക് അവരുടെ പിതാവ് നൽകുന്നതുപോലെ എന്തെങ്കിലും നിന്നെ കൊണ്ട് സാധിക്കുന്നത് നൽകാൻ നിനക്ക് സാധിച്ചാൽ സഹോദരൻ, അത് വലിയ കാര്യമാണ്. നിന്റെ ബന്ധുക്കൾ ആയ യതീം മക്കളാകട്ടെ, അല്ലാത്തവരാകട്ടെ, അവരെ സഹായിക്കുക എന്നത് സഹോദരങ്ങളെ എത്ര ശ്രേഷ്ഠമായ കാര്യമാണ്. അവർക്ക് നമ്മൾ നമ്മുടെ മക്കൾക്ക് നൽകുന്നത് നൽകാനുള്ള ആളുകളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, അന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹകദാ, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമാണ് എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷാറ ബിസ്സബാബതി വൽ വുസ്താ, അവിടുന്ന് തന്റെ ചൂണ്ടുവിരലും നടുവിരലും അത് ഉയർത്തിക്കാണിച്ചു, അത് കാണിച്ചു. വഫറജ ബൈനഹുമ ശൈഅ, അത് തമ്മിൽ അല്പം വിടവുണ്ടാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കുകയാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? പണ്ഡിതന്മാർ പറയുന്നത് കാണാം, യതീമിനെ സംരക്ഷിക്കുന്നവന് സ്വർഗത്തിൽ ലഭിക്കുന്ന ഉന്നതമായ ദറജയാണ് ഈ ഹദീസിൽ സൂചിപ്പിക്കുന്നത്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വർഗത്തിലെ ദറജ, സ്വർഗത്തിലെ പദവി എത്ര ഉയരത്തിലായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എന്നാണ് നബി പറയുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച രണ്ട് വിരലുകൾ അത് അടുത്തടുത്ത വിരലുകള്, അതിനിടയിൽ മറ്റൊരു വിരലില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കാണിച്ചുവെങ്കിൽ എത്രയാണ് സഹോദരങ്ങൾ അതിന്റെ ശ്രേഷ്ഠത. അതുകൊണ്ട് യതീം മക്കളെ സംരക്ഷിക്കുക, അവരെ സംരക്ഷിക്കുക എന്നാൽ അവർക്ക് പണവും വസ്ത്രവും മാത്രം നൽകുക എന്നതല്ല, മറിച്ച് അവരുടെ സംരക്ഷണത്തിൽ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. നീ നിന്റെ കുട്ടിയെ പഠിപ്പിക്കുന്നതുപോലെ ദീൻ അവർക്ക് നൽകാൻ നീ ശ്രദ്ധിക്കുക. അവർക്ക് ദുനിയാവ് മാത്രം നൽകുകയല്ല, നീ അവർക്ക് ദീനും നൽകാൻ ശ്രദ്ധിക്കുക എന്നത് സഹോദരങ്ങളെ വളരെ ശ്രേഷ്ഠമായ ഈ വിഷയത്തിൽ പലരും മറന്നുപോകുന്ന ഒരു കാര്യമാണ്, അത് നാം മറക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതാ അടുത്ത കൂട്ടരെ പറയുന്നു, വൽ മസാകീൻ, മിസ്കീനുകൾ. ആരാണ് മിസ്കീനുകൾ? ദാരിദ്ര്യം അവരെ തളർത്തിയിട്ടുണ്ട്, അവർ ദാരിദ്ര്യത്തിന്റെ ക്ഷീണത്തിലാണ്, അവർക്ക് ആവശ്യത്തിനുള്ളത് അവരുടെ കയ്യിലില്ല. എന്നാൽ പൊതുവെ അവർ ആളുകളോട് ചോദിക്കുന്നവരല്ല, എന്നാൽ നിനക്ക് ലക്ഷണങ്ങളിലൂടെ അവരെ മനസ്സിലാക്കാൻ സാധിക്കും. അവർക്കു വേണ്ടി നീ വല്ലതും ചെയ്യുക എന്നത് സഹോദര എത്ര വലിയ കാര്യമാണെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, അസ്സാഇ അലൽ അർമലതി വൽ മിസ്കീൻ, വിധവകൾക്കു വേണ്ടി നടക്കുന്നവൻ, ഭർത്താവിന് നഷ്ടപ്പെട്ട കാര്യങ്ങൾ നോക്കാൻ ആളുകളില്ലാത്ത സ്ത്രീകൾ, അവർക്കു വേണ്ടി നടക്കുന്നവൻ, അവർക്കു വേണ്ടി അധ്വാനിക്കുന്നവൻ, വൽ മിസ്കീൻ, മിസ്കീനുകൾക്കു വേണ്ടി നടക്കുന്നവൻ, അവരുടെ കണ്ണീരൊപ്പാൻ, അവർക്ക് അവരുടെ പ്രയാസങ്ങൾ അകറ്റാൻ, അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ നന്നാക്കി കൊടുക്കാൻ, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നൽകാൻ ആരെങ്കിലും പണിയെടുത്താൽ, കൽ മുജാഹിദി ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരെ പോലെയാണവൻ. അല്ലാഹു അക്ബർ. ഇമാം ഇബ്നു ബത്താൽ റഹിമഹുല്ലാ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതുപോലെ, ഒരു ശത്രുവിനെയും കണ്ടുമുട്ടാതെ, വാൾത്തലപ്പുകൾ നിന്റെ തലക്കുമുകളിലൂടെ മിന്നിമറയാതെ, നീ യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങാതെ, മുജാഹിദിന്റെ പ്രതിഫലം നിനക്ക് ലഭിക്കണോ, നീ അധ്വാനിക്കൂ, നീ സഹായിക്കൂ സാധുക്കളെ, നീ സഹായിക്കൂ വിധവകളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തീർന്നില്ല, വക്കൽ ഖായിമി ലാ യഫ്തുർ, നിർത്താതെ നിസ്കരിക്കുകയാണ് ഒരാൾ, അയാൾ എപ്പോഴും നിസ്കാരത്തിലാണ്. ആർക്കാണ് അത് സാധിക്കുക? അതുപോലെയാണ് മുടങ്ങാതെ മുറിയാതെ മുറിക്കാതെ നോമ്പ് നോൽക്കുന്നവൻ, ആർക്കാണ് അത് സാധിക്കുക? അതുപോലെയാണ് സാധുക്കൾക്കും വിധവകൾക്കും വേണ്ടി അധ്വാനിക്കുന്നവൻ, അവർക്കു വേണ്ടി പണിയെടുക്കുന്നവൻ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, ഈ ദീനിന്റെ നന്മകൾ എത്ര വലുതാണെന്ന് ആലോചിച്ചു നോക്കൂ. ഈ ദീനിലൂടെ അല്ലാഹു പഠിപ്പിക്കാത്ത ഒരു നന്മയുമില്ല, ഈ ദീനിലൂടെ റബ്ബ് സുബ്ഹാനഹു വതആല വിലക്കാത്ത ഒരു തിന്മയുമില്ല. ഇത് അല്ലാഹുവിന്റെ ദീനാണ്. റബ്ബ് സുബ്ഹാനഹു വതആല ഈ ദീനിലായി ജീവിച്ചു മരിക്കാൻ, ഇതിൽ അന്തസ്സുള്ളവരാകാൻ, മുസ്ലിമീങ്ങളായി റബ്ബിനെ കണ്ടുമുട്ടാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين محمد وآله وصحبه أجمعين സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വതആലയെ ഏതേത് സന്ദർഭങ്ങളിലും നാം സൂക്ഷിക്കുക, അല്ലാഹുവിന്റെ ദീൻ നാം ആവർത്തിച്ചു പഠിക്കുക, അതിലെ നന്മകളെക്കുറിച്ച് നാം ആലോചിക്കുക. നേരത്തെ സൂചിപ്പിച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വൽ ജാരി ദിൽ ഖുർബ, അതാണ് അടുത്ത കൂട്ടർ. വൽ ജാർ, ജാർ എന്നാൽ അയൽവാസിയാണ്. ദിൽ ഖുർബ എന്ന് പറഞ്ഞാൽ അടുപ്പമുള്ള അയൽവാസി. എന്താണ് അടുപ്പം? ചില പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം കുടുംബ ബന്ധമുള്ള അയൽവാസിയാണ്. മറ്റു ചിലർ വിശദീകരിച്ചത് കാണാം നിന്റെ അടുത്തുള്ള അഥവാ വീട് തീരെ അകലെയുള്ള അയൽവാസിയല്ല, മറിച്ച് അടുത്ത വീട്ടിലുള്ള അയൽവാസി. രണ്ടായാലും അത് ശരിയാണ്. ബന്ധമുള്ള അയൽവാസിയോട്, കുടുംബ ബന്ധമുള്ള അയൽവാസിയോട് നിനക്ക് മൂന്ന് ബാധ്യതകളുണ്ട്. ഒന്നവൻ മുസ്ലിമാണെന്ന ബാധ്യത, രണ്ട് അവൻ അയൽവാസിയാണെന്ന ബാധ്യത, മൂന്നവൻ നിന്റെ കുടുംബക്കാരനാണെന്ന ബാധ്യത. അവൻ ബന്ധുവല്ലെങ്കിൽ രണ്ട് ബാധ്യതകൾ ബാക്കിയുണ്ട്. അവൻ മുസ്ലിമുമല്ലെങ്കിൽ കൂടി ഒരു ബാധ്യത ബാക്കിയുണ്ട്. അത്രയും ബാധ്യതയുണ്ട് അയൽവാസിയോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യുസീ മാസാല ജിബ്രീൽ യുസീനി ഫിൽ ജാർ, ജിബ്രീൽ അയൽവാസിയുടെ കാര്യത്തിൽ എനിക്ക് ഉപദേശം നൽകിക്കൊണ്ടേയിരുന്നു. ഹത്താ ദനന്തു അന്നഹു സയുവരിഥു, ഞാൻ വിചാരിച്ചുപോയി അയൽവാസിക്ക് അനന്തര സ്വത്തിൽ കൂടി ഓഹരി ഇപ്പോൾ നൽകും. അല്ലാഹു സുബ്ഹാനഹു വതആല അയൽവാസിക്ക് അനന്തര സ്വത്ത് കൊടുക്കണം എന്ന് പറയും എന്നെനിക്ക് തോന്നിപ്പോകുമാറ് ജിബ്രീൽ അയൽവാസിയുടെ കാര്യത്തിൽ എനിക്ക് ഉപദേശം നൽകിക്കൊണ്ടേയിരുന്നു. അല്ലാഹു പറയുന്നു, വൽ ജാരിൽ ജുനുബ്, അതുപോലെ ദൂരെയുള്ള അയൽവാസി. മറ്റൊരു തഫ്സീർ പ്രകാരം നിനക്ക് ബന്ധമില്ലാത്ത, കുടുംബ ബന്ധമില്ലാത്ത അയൽവാസി, അവനോട് ബാധ്യതയുണ്ട്, അവന് നന്മകൾ ചെയ്യുക, നീ അവനെ പരിഗണിക്കുക. വളരെ ചെറുതാണ് നിന്റെ കയ്യിലുള്ളതെങ്കിലും ഒരല്പമാണ്, നീ നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന പഴവർഗ്ഗങ്ങളിൽ ഒന്നാണ് നീ നിന്റെ അയൽവാസിക്ക് നൽകുന്നതെങ്കിലും അത് നീ നിസാരമായി കാണേണ്ടതില്ല. ഹേ, ഇതൊക്കെ കൊണ്ടുകൊടുത്താൽ അയാൾക്ക് എന്തുപകാരമാണ് ഇന്ന് നീ വിചാരിക്കേണ്ടതില്ല. മറിച്ച് നീ അയാളെ പരിഗണിച്ചു എന്നത് വലിയ കാര്യമാണ്. നീ അയാളെ പരിഗണിക്കുന്നു, നിനക്ക് അയാളെ ഓർമ്മയുണ്ട് എന്നത് സഹോദരങ്ങളെ അത് വലിയ കാര്യമാണ്. എന്ന് മാത്രമല്ല, ചിലപ്പോൾ നീ നിസാരമായി കാണുന്നത് അവിടെ വലിയ കാര്യമായിരിക്കും, അവർക്കെന്നത് ആവശ്യമുണ്ടായിരിക്കും. നീ ഒരു നന്മയെയും നിസാരമായി കാണേണ്ടതില്ല, ഒരു തിന്മയെയും നീ നിസാരമായി കാണേണ്ടതില്ല. അവർക്ക് നന്മ ചെയ്യാറില്ല ചില ആളുകൾ, അതിനേക്കാൾ ഗൗരവമാണ് അവരെ ദ്രോഹിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യഅ്മന ജാറുഹു ബവാഇഖ, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല തന്റെ അയൽവാസി തന്നെക്കുറിച്ച് നിർഭയനാകാതിരിക്കുവോളം. നിന്റെ അയൽവാസി നിന്നെ പേടിച്ചു കഴിയുക, എന്തുപദ്രവമാണ് നീ വരുത്തിവെക്കാൻ പോകുന്നത് എന്ന ജാഗ്രതയിൽ അവനെപ്പോഴും കഴിയേണ്ടി വരിക. നിന്റെ കണ്ണുകൾ എപ്പോഴാണ് അവന്റെ വീട്ടിലെ ഔറത്തുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക എന്ന പേടിയിൽ അവൻ ജീവിക്കുക. അവന്റെ കുട്ടികളെ നീ എപ്പോഴാണ് ഉപദ്രവിക്കുക, അവന്റെ സമ്പത്തിൽ നീ എപ്പോഴാണ് കേടുപാടുകൾ വരുത്തുക എന്ന പേടിയോടെ നിന്റെ അയൽവാസി കഴിയുക എന്നത് സഹോദരങ്ങളെ, അത് ഹറാമായ കൊടിയ തിന്മകളിൽപ്പെടുന്ന കാര്യമാണ്. അവസ്ഥയിൽ ഒരിക്കലും നീ ആയിക്കൂടാ. മറിച്ച് നിന്നെക്കൊണ്ട് നീയൊരു താങ്ങും തണലുമായി നീ അവിടെ ഉണ്ട് എന്ന ധൈര്യത്തിൽ ജീവിക്കുന്നവനായിരിക്കണം അവൻ. അതിന് സാധിച്ചില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ദ്രോഹിക്കാതിരിക്കുകയും എങ്കിലും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അടുത്ത അയൽവാസിക്കും അകലെയുള്ള അയൽവാസിക്കും നീ നന്മ ചെയ്യുക, അല്ലാഹു സുബ്ഹാനഹു വതആല നിന്നോട് കൽപ്പിച്ച കാര്യമാണ്. അടുത്ത കൂട്ടരാരാണ്? വസ്സാഹിബി ബിൽ ജംബ്, വസാഹിബ് ബിൽ ജംബ്, ജംബിലുള്ള സാഹിബ്, അടുത്തുള്ള സാഹിബ്, അടുത്തുള്ള കൂട്ടുകാരൻ. അതിൽ നിന്റെ ഇണ, നിന്റെ ഭാര്യ അതിൽ ഉൾപ്പെട്ടു. നിന്റെ കൂടെ ജോലി ചെയ്യുന്നവൻ, നിന്റെ കൂടെ യാത്ര ചെയ്യുന്നവൻ, നീയുമായി ഇടപാടുകൾ അധികവും നടത്തേണ്ടി വരുന്ന, നിന്റെ കൂടെ ഇരിക്കേണ്ടി വരുന്ന സഹപ്രവർത്തകർ, അവരൊക്കെ ആ പറഞ്ഞതിൽ ഉൾപ്പെട്ടു. അവർ നിന്നിൽ നിന്ന് നന്മയാണ് കാണേണ്ടത്. നീ ഏതവസ്ഥയിലായിരുന്നാലും, നിങ്ങൾ കേട്ടിട്ടില്ല യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചരിത്രം? ആ മഹാനായ റസൂൽ ജയിലിലായിരിക്കെ, ആ മഹാനായ നബി ജയിലിലായിരിക്കെ, ജയിലിലെ കൂട്ടുകാർ പറയുകയാണ്, ഇന്ന നറാക മിനൽ മുഹ്സിനീൻ, താങ്കൾ നന്മയുള്ള ആളുകളുടെ കൂട്ടത്തിലാണ്, താങ്കൾ നന്മയുള്ള ആളുകളുടെ കൂട്ടത്തിലാണ് ഞങ്ങൾ താങ്കളെ കാണുന്നത്. യൂസുഫ് അലൈഹിസ്സലാം കൊട്ടാരത്തിൽ ഉന്നതമായ പദവി വഹിക്കുമ്പോൾ, കൊട്ടാരത്തിൽ യൂസുഫ് നബിയെ കാണാൻ വന്ന സഹോദരങ്ങൾ അവർക്ക് മനസ്സിലായിട്ടില്ല തങ്ങളുടെ സഹോദരനാണെന്ന്. എന്നാലും ഇടപാടുകൾ കണ്ട് അവർ പറയുകയാണ്, ഇന്ന നറാക മിനൽ മുഹ്സിനീൻ, അതേ വാചകം, താങ്കൾ മുഹ്സിനുകളുടെ കൂട്ടത്തിലാണ്, നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണ്. ജയിലിലും കൊട്ടാരത്തിലും ഒരുപോലെ നന്മ ചെയ്യുന്ന ആളാണെന്ന് കൂടെയുള്ളവർ പറയണമെങ്കിൽ അതെന്ത് നന്മയായിരിക്കും, അതെത്ര വലിയ നന്മയായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, കൂടെയുള്ളവരോട് നീ നന്മ ചെയ്യുക, നിന്റെ കൂടെ ജോലി ചെയ്യുകയോ പഠിക്കുകയോ കച്ചവടം ചെയ്യുകയോ യാത്ര ചെയ്യുകയോ ജീവിക്കുകയോ ചെയ്യുന്ന ആരാകട്ടെ, അവർ നിന്നിൽ നിന്ന് നന്മ കാണുക എന്നത് വലിയ അള്ളാഹുവിന്റെ തൗഫീഖാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വബ്നി സബീൽ, അള്ളാഹു പറയുന്ന അടുത്ത കൂട്ടരാരാണ്? അവർ ഇബ്നു സബീലാണ്, അഥവാ വഴിയാത്രക്കാർ. വഴിയാത്രക്കാർ, വേറെ നാട്ടിൽ നിന്ന് വന്ന ആളുകൾ. അവരൊരു പക്ഷെ അവരുടെ നാട്ടിൽ ധനികരായിരിക്കും, അവരുടെ നാട്ടിൽ അവർക്ക് പണമുണ്ടായിരിക്കും. എന്നാൽ നമുക്ക് പറയാം, മറ്റൊരു നാട്ടിൽ ചെന്നാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ പോലെ സൗകര്യമുണ്ടാവുകയില്ല, പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കും, അതുപോലെ തിരിച്ചെത്തേണ്ട സ്ഥലത്ത് എത്താൻ പ്രയാസം വന്നേക്കും, ഇങ്ങനെ പല പ്രയാസങ്ങൾ നമുക്കുണ്ടാകും. അങ്ങനെയുള്ള പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക, അവർക്ക് എത്തേണ്ട സ്ഥലത്ത് അവരെ എത്തിച്ചു കൊടുക്കുക എന്നത് നാട്ടുകാരായ ആളുകളുടെ ബാധ്യതയാണ്, മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ്. അവരെ പരിഗണിക്കുക എന്നത്, അവരെ ഒറ്റപ്പെടുത്താതിരിക്കുക എന്നത് സഹോദരങ്ങളെ നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു പറയുന്നു, വമാ മലകത്ത് അയ്മാനുക്കും, നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവർ, അഥവാ നിങ്ങളുടെ അടിമകൾ അതിലുൾപ്പെട്ടു. അടിമ സമ്പ്രദായം ഒരു യാഥാർത്ഥ്യമാണ്. അതിലുള്ള അടിമകളോട് ഏറ്റവും നന്നായി പെരുമാറാൻ, അവരുടെ ഏതേത് ആവശ്യങ്ങളും, അവരുടെ ഭക്ഷണവും അവരുടെ വസ്ത്രവും അവരുടെ അഭിമാനവും, എന്തിനവരുടെ ലൈംഗികമായ ആവശ്യങ്ങൾ പോലും ഏറ്റവും ശരിയായ രൂപത്തിൽ നിർവഹിച്ചു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിൽ ഏറ്റവും വ്യവസ്ഥാപിതമായ നിയമങ്ങൾ കാണാം. എന്നാൽ മനുഷ്യർ കെട്ടിയുണ്ടാക്കിയ പ്രത്യയശാസ്ത്രങ്ങളിൽ, അവരുടെ ആദർശങ്ങളിൽ എങ്ങനെയാണ് അവർക്ക് കീഴിലുള്ളവരെ, അടിമകളെ അവർ കൈകാര്യം ചെയ്തിട്ടുള്ളത്, ഇന്നും കൈകാര്യം ചെയ്യുന്നത്? ഏറ്റവും വൃത്തികെട്ട രൂപത്തിൽ, മൃഗങ്ങളെപ്പോലും കൈകാര്യം ചെയ്യാൻ പാടില്ലാത്ത രൂപത്തിൽ. അങ്ങനെയാണ് അവർ അങ്ങനെയുള്ള ദുർബലരായ സ്ത്രീകളെയും കുട്ടികളെയും പുരുഷന്മാരെയുമൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. എന്നാൽ മുസ്ലിമീങ്ങളുടെ ചരിത്രം അവരോട് ഏറ്റവും നന്മയിൽ, ഏറ്റവും നീതിയിൽ പെരുമാറിയ ചരിത്രമാണ്. നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവർ, വമ മലകത്ത് അയ്മാനുക്കുമെന്ന് പറഞ്ഞവരിൽ അടിമകൾ മാത്രമല്ല, മുഫസ്സറുകൾ വിശദീകരിച്ചത് കാണാം, നമ്മുടെ കീഴിലുള്ള മൃഗങ്ങൾ, നാൽക്കാലികൾ, അവരതിലുൾപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പഠിപ്പിച്ച മര്യാദകൾ എത്രയാണ്! നീ ഒരു ജന്തുവിനെ അറുക്കാൻ കൊണ്ടുപോവുകയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ ദബഹ്തും ഫഅഹ്സിനു അദ്ദിബ്ഹ, അറുക്കുമ്പോൾ ഏറ്റവും നന്നായി അറുക്കുക, അതിന് മൂർച്ച കൂട്ടുക, അതിന് റാഹത്ത് നൽകുന്ന രൂപത്തിൽ പെട്ടെന്ന് അറുക്കുക, അതിന് ഉപദ്രവിക്കാതിരിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവലാദി പറഞ്ഞ ഒട്ടകത്തിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇത് ആരാണ് ഇതിന്റെ ഉടമസ്ഥൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചരിത്രം. പൂച്ചയെ ദ്രോഹിച്ച ഒരു പെണ്ണിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൾക്ക് പരലോകത്ത് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് അറിയിച്ച ഹദീസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു ദാരിച്ചു വലഞ്ഞ നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ചരിത്രം ഹദീസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? സഹോദരങ്ങളെ, ഈ ദീൻ എത്ര മഹത്തരമായ ദീനാണ്! അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ, അഹങ്കാരിയും പൊങ്ങച്ചക്കാരനുമായവൻ ആരോ അവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. അല്ലാഹു പറഞ്ഞ ഈ ബാധ്യതകൾ നിറവേറ്റാതിരിക്കുക പൊതുവെ ഈ സ്വഭാവമുള്ളവരാണ്. ഒന്നുകിൽ അവൻ അഹങ്കാരിയായിരിക്കും, അല്ലെങ്കിൽ അവൻ പൊങ്ങച്ചക്കാരനായിരിക്കും. തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു കുഫാറുകൾക്ക് ഒരുക്കി വെച്ച ശിക്ഷ പറയുന്നത് കാണാം. കാരണം ഈ ബാധ്യതകൾ പാലിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. എന്നാൽ ഈ ബാധ്യതകളിൽ വീഴ്ച വരുത്തുന്നുണ്ടോ? നിന്റെ ഇസ്ലാമിൽ, നിന്റെ ഈമാനിൽ പാളിച്ചകൊണ്ട് നീ ഇസ്ലാമിൽ ഈമാനിൽ പൂർണ്ണമായി പ്രവേശിച്ചിട്ടില്ല. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിന്റെ മനോഹാരിത ഈ നിയമങ്ങൾ പഠിക്കുമ്പോൾ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ കിതാബുകൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കിയ, അള്ളാഹു ഹൃദയത്തിൽ വെളിച്ചമേകിയ ആർക്കാണ് ഈ മനോഹരമായ ദീൻ ഉപേക്ഷിച്ചു പോകാൻ സാധിക്കുക? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇപ്പോഴിതാ ചില ആളുകൾ, ചില മതനിഷേധികൾ, യുക്തിവാദികളെന്ന് പറയപ്പെടുന്ന ആളുകൾ, ഏതോ ചില മുസ്ലിയാരു കുട്ടികൾ ഈ ദീൻ ഉപേക്ഷിച്ചു പോയി എന്നതിന്റെ പേരിൽ ആഘോഷിക്കുകയാണ്. എന്തൊരാഘോഷമാണ്! എവിടെ പോയാലും ആഘോഷിക്കുകയാണ്, എവിടെ പോയാലും ആഘോഷമാണ്. മതനിഷേധി ആഘോഷിക്കുന്നു, മുശിരിക്ക് ആഘോഷിക്കുന്നു, പണ്ട് കിതാബ് നൽകപ്പെട്ട ആളുകൾ ആഘോഷിക്കുന്നു. എന്താണ്? എല്ലാവർക്കും ഒരുമിച്ചൊരാഘോഷം. അതൊന്നേ ഉള്ളൂ, അത് ഇസ്ലാമിനോടുള്ള ശത്രുതയാണ്. ഈ ദീനിൽ നിന്ന് പുറത്തുപോയി ഇതാ ഒരുത്തനെ കിട്ടിയിരിക്കുന്നു എന്ന ആഹ്ലാദമാണ് അവർ കാണിക്കുന്നത്. ഈ മിസ്കീനുകൾ ഇവർ മനസ്സിലാക്കുന്നില്ല. അള്ളാഹുവിന്റെ ദീൻ, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രൗഢി അതെത്ര വലുതാണ്! നിങ്ങൾ നോക്കൂ, അതാ നിറഞ്ഞു കവിഞ്ഞ മസ്ജിദുകൾ, നിറഞ്ഞു കവിഞ്ഞ ഈദ്ഗാഹുകൾ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു, കാണുന്നില്ല ഇവർ. ഇത് ഇസ്ലാമിന്റെ അന്തസ്സാണ്. ഇവർ കെട്ടിയുണ്ടാക്കിയ ദീനുകളിൽ നിന്ന്, മനുഷ്യർ പടച്ചുണ്ടാക്കിയ ആദർശങ്ങളിൽ നിന്ന് നിരീശ്വരവാദികൾ. അവർ പേരിന് ആ ദീനിലാണ്, എന്നാൽ ഉള്ളിൽ മുഴുവൻ നിഷേധമാണ്. ഒരു റബ്ബിൽ വിശ്വാസമില്ല, സ്വന്തം ദീനിൽ യാതൊരു വിശ്വാസവുമില്ല. പേരിൽ ഇങ്ങനെ പല മതങ്ങളിൽ കടിഞ്ഞുകൂടുന്നു. അതാണ് പലരുടെയും സ്ഥിതി. എന്നാൽ മുസ്ലിമുകളുടെ സ്ഥിതി അതല്ല. അൽഹംദുലില്ലാ, അങ്ങനെയാണ് മനുഷ്യർ കെട്ടിയുണ്ടാക്കിയ ദീനിന്റെ ഇന്നത്തെ, ഞാനീ സംസാരിക്കുന്ന സമയത്തെ സ്ഥിതി. എന്നാൽ അള്ളാഹുവിന്റെ ദീൻ അതിന്റെ എല്ലാ പ്രൗഢിയോടെയും ഉജ്ജ്വലമായി നിലനിൽക്കുന്നു. അതിന് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الله وانا صدمارك وسط دين وايا وانت رسول لن يوغي چايتشوان سروا آدر شنگل كميل اي دين العدي جاي بكوان ولو كره المشركون مشرك قل كد أروج غما يالوم شري അവരുടെ ആഹ്ലാദം തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ഒരുത്തരെ കിട്ടിയപ്പോഴേക്കും തുള്ളിച്ചാടുന്നത്. എപ്പോഴും ഇങ്ങനെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തിനാണ് ഇത്ര സന്തോഷം? മറ്റുള്ള ആശയാദർശങ്ങളിൽ നിന്ന് എത്രയോ പേർ പോകുന്നുണ്ട്, അതൊന്നും ആഘോഷിക്കുന്നില്ലല്ലോ. എന്തിനാണ് ഇത്ര ആഘോഷം? കാരണം ഇത് അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് ഇങ്ങനെ ഏതെങ്കിലും ഒന്നിനെ കിട്ടിയാൽ കിട്ടി, ആ കിട്ടിയതും കൊണ്ട് പോയിക്കോളൂ, നിങ്ങൾ ആ കിട്ടിയതും കൊണ്ട് പോയിക്കോളൂ, ആ പോയതൊന്നും ഇവിടെ നിൽക്കേണ്ടതായിരുന്നു എന്ന് ഞങ്ങൾ കരുതുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിൽ നിലനിർത്തേണ്ടവരെ നിലനിർത്തും. നിങ്ങൾ ആരെയാണ് പരിഹസിക്കുന്നത്? നിങ്ങൾ ആരെയാണ് ആക്ഷേപിക്കുന്നത്? ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ ദീനല്ല, ഇത് ഞങ്ങൾ കീശയിൽ നിന്ന് കൊണ്ടുവന്ന ദീനല്ല, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുണ്ടാക്കിയ ദീനല്ല. ഇത് റബ്ബുൽ ആലമീൻ, ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹുവിന്റെ ദീനാണ്. ഇതിൽ ആരുണ്ടാകട്ടെ ആര് പോകട്ടെ, ഇത് നിലനിൽക്കും. ഇത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ബിഇസ്സി അസീസിൻ വദുല്ലി ദലീൽ, അന്തസ്സുള്ള വനന്തസോടെ നിന്നെമായി അത് നടക്കട്ടെ. ഏത് നിലക്ക് ആര് ഏത് രൂപത്തിൽ ചിന്തിച്ചാലും എങ്ങനെ പോയാലും ഈ ദീൻ അത് നിലനിൽക്കും, അത് വിജയിക്കും. അതുകൊണ്ട് ഈ ദീനിനെതിരെ ഒച്ചയിടുന്ന ആളുകൾ അവർ പരാജയപ്പെടുക മാത്രമേ ചെയ്യുകയുള്ളൂ. ഇന്നല്ലദീനസ്തറഉൽ കുഫ്റ ബിൽ ഈമാനി ലയദുറുല്ലാഹ ശൈആ വലഹും അദാബുൻ അലീം. ഈമാനിന് പകരം കുഫർ വിലക്കു വാങ്ങിയ ആളുകൾ അള്ളാഹുവിന് യാതൊരു ദ്രോഹവും ഒരിക്കലും ചെയ്യാൻ അവർക്ക് സാധ്യമല്ല, റബ്ബിനെ ഉപദ്രവിക്കാൻ നിനക്ക് സാധ്യമല്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയാണുള്ളത്. അവൻ ദൗർഭാഗ്യവാനാണ്, അവന് അള്ളാഹു കൈവിട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ ദീൻ ഉപേക്ഷിച്ചു പോയവന് അള്ളാഹു കൈവിട്ടിരിക്കുന്നു. സൗഭാഗ്യവത് അവൻ വലിച്ചെറിഞ്ഞിരിക്കുന്നു, അവൻ നിന്നതയിലേക്ക്, അതിന്റെ പടുകുഴിയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. ഈ ദീനിനൊന്നും സംഭവിക്കുകയില്ല. ഇത് സഹോദരങ്ങളെ, ഇസ്ലാമിനെതിരിൽ സംസാരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിനെതിരിൽ മാത്രമല്ല, ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു ഹക്കിനെതിരിൽ, ഇസ്ലാമിലെ ഒരു സത്യത്തിനെതിരിൽ ആരെങ്കിലും സംസാരിക്കാൻ മെനക്കെടുന്നുണ്ടെങ്കിൽ അവനും മനസ്സിലാക്കേണ്ട കാര്യമാണിത്. സഹോദരങ്ങളെ, ഞാനൊരു കാര്യം, ഒരാളൊരു കാര്യം സത്യമാണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അവൻ നാവുകൊണ്ട് അവൻ എതിരിൽ അതിനെതിരിൽ സംസാരിക്കുക, പറയുന്നവൻ അറിയാം ഈ പറയുന്നത് ശരിയല്ല, എന്നിട്ട് അവൻ അതിനെതിരിൽ സംസാരിക്കുകയാണെങ്കിൽ അത് വലിയ ദൗർഭാഗ്യമാണ്. അള്ളാഹു കൈവിട്ടതിന്റെ ലക്ഷണമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള ആളുകളും വിജയിക്കുമെന്ന് കരുതേണ്ടതില്ല. അത് താൽക്കാലികമായ താൽക്കാലികമായ മേൽക്കോയ്മ മാത്രമാണ്. അള്ളാഹുവിൽ പരാജയപ്പെടും. നാളെ പരലോകത്തവരെ കാത്തിരിക്കുന്നത് അള്ളാഹുവിന്റെ ശിക്ഷയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സത്യമെന്നു മനസ്സിലാക്കുക. സത്യം മനസ്സിലാക്കി തരാൻ അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യുക. സത്യത്തോടൊപ്പം, സത്യസന്ധന്മാരോടൊപ്പമായിരിക്കുക. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ. ഓ മുഅ്മിനുകളെ, അള്ളാഹുവിനെ സൂക്ഷിക്കുക. വകൂനു മഅസ്സാദിഖീൻ, സത്യസന്ധന്മാരുടെ കൂടെ നിൽക്കുക. സിദ്ഖ് ആരുടെ കയ്യിലാണ്? സത്യസന്ധത ആരുടെ കയ്യിലാണ്? കളവും വഞ്ചനയും അതുപോലെ കോട്ടിമാട്ടലുകളും ആരുടെ കയ്യിലാണെന്നും മനസ്സിലാക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ അള്ളാഹുവിനോട് മനസ്സിലാക്കി തരാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. വേറെ വഴിയില്ല, വേറെ വഴിയില്ല. ഇത് അള്ളാഹുവിന്റെ ദീനാണ്, ഇത് മറ്റാരുടെയും ദീനല്ല, ഇത് അള്ളാഹുവിന്റെ ദീനാണ്. അതുകൊണ്ട് ഇതിൽ ഒരുവൻ ഹക്കിലെത്തിയാൽ അത് അവന് കൊള്ളാം, അതുകൊണ്ട് അവൻ വിജയിച്ചു. ബാത്തിലിൽ ഒരുവൻ നിൽക്കാൻ തീരുമാനിച്ചാൽ പോയതവനാണ്, നഷ്ടമവനാണ്. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖുന ഇത്തിബാഅ വഅരിനൽ ബാത്തില ബാത്തിലൻ വർസുഖുന ഇജ്തിനാബ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين واقض الدين عن المدينين واشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. اللهم انصر المسلمين المستضعفين في كل مكان. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. صلى الله وسلم على نبينا محمد.